അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സ്സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ഹുനാലിക ദാ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുത്തിയതൻ തയ്യിബ إنك سميع الدعاء. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسجدا وحصورا ونبيا من الصالحين. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആയാത്ത് ദർശ ഖുർആനിലെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ സൂറത്ത് ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്തുകൾ മുതൽക്കാണ്. 37 വരെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 37-ാമത്തെ 36-ാമത്തെ ഒക്കെ ആയത്തുകളിൽ നമ്മൾ മറിയം അലൈഹി ഇസ്ലാമിയെ സംബന്ധിച്ചും സക്കരിയ അലൈഹി ഇസ്ലാമിയെ സംബന്ധിച്ചുമൊക്കെയുള്ള ഭാഗങ്ങളാണ് പഠിച്ചത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നജറാനിലെ ക്രിസ്തീയ സംഘം പ്രവാചകനെ അഭിമുഖീകരിക്കുമ്പോൾ അവരോടുള്ള സംവാദത്തിൽ പറയേണ്ട കാര്യങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും മുമ്പ് എവിടെ നിന്നും പഠിച്ചിട്ടും അറിഞ്ഞിട്ടുമില്ല. പ്രവാചകന് മാത്രമല്ല, അറബികൾക്കും അറിയാത്ത കാര്യങ്ങൾ. എന്നല്ല, ക്രിസ്തീയ യഹൂദ പുരോഹിതന്മാർ പോലും ശരിയായി മനസ്സിലാക്കാത്ത സംഗതികളാണ്. അതിന്റെ ശരിയായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അള്ളാഹു നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ സക്കരിയ അലൈഹി ഇസ്സലാം മറിയം ബീവി ഭജനമിരിക്കുന്ന ഭാഗത്ത് ചെന്നപ്പോൾ മറിയം ബീവിയുടെ സ്പോൺസറായിരുന്നു സക്കരിയ അലൈഹി ഇസ്സലാം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്, മിഹ്റാബില് സക്കരിയ അലൈഹി ഇസ്സലാം ചെല്ലുമ്പോഴൊക്കെ, മിഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, മിഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിയിലെ മിഹ്റാബ് അല്ല, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇമാം നിൽക്കുന്ന ആ ഭാഗത്തിനല്ല, പകരം പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ട ഉയർന്ന ഭാഗങ്ങളിൽ സജ്ജമാക്കപ്പെട്ട മുറികളാണ് യഥാർത്ഥത്തിൽ മിഹ്റാബ്. നമ്മളെ ബൈത്തുൽ മഖ്ദിസ് സന്ദർശിക്കുമ്പോ മസ്ജിദുൽ അക്സയോട് ചേർന്ന് മറിയം ബീവി ഭജനമിരുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒന്ന് രണ്ട് തവണ സന്ദർശിച്ചപ്പോഴൊക്കെ ആ ഭാഗം പ്രത്യേകം ഇന്ന ഭാഗത്താണ് മറിയം ബീവി ഭജനമിരുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട് ആ സ്ഥലം. അങ്ങനെ സക്കരിയ അലൈഹി സ്സലാം മറിയം ബീവിയുടെ മിഹ്റാബിന്റെ അരികെ ചെല്ലുമ്പോ വജദ ഇന്ദഹ റിസ്ഖ, അവരവിടെ അവരുടെ അടുത്ത് ഒരുപാട് വിഭവങ്ങൾ, ഭക്ഷ്യവിഭവങ്ങളും അല്ലാത്തതൊക്കെ ഒരുപാട് കാണും. സ്വാഭാവികമായും സക്കരിയ അലൈഹി ഇസ്സലാം ചോദിച്ചു, കാലയ മറിയമു അന്നാ ലക്കി ഹാദ, അല്ലയോ മറിയം നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഒരിക്കലും ആ നാട്ടിലൊന്നും അപ്പോൾ ഇല്ലാത്ത പഴങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ആണ് മറിയം ബീവിയുടെ മുന്നിലുള്ളത്. അവരുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്ന സക്കരിയ അലൈഹി ഇസ്സലാമോ മറ്റോ നൽകാത്ത ഭക്ഷണങ്ങളാണ്, ആ സീസണിൽ കാണാത്ത ഭക്ഷണങ്ങളാണ്. അതിവിശിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, എവിടുന്നാണ് ഈ ഭക്ഷണമൊക്കെ? അങ്ങനെ ചോദിച്ചപ്പോഴാണ് കാലത്ത് ഹോമിൻ എന്തില്ല, ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് സവിശേഷം നൽകപ്പെട്ട ഭക്ഷ്യപദാർത്ഥങ്ങളും കാര്യങ്ങളും ആണ്. എന്നിട്ട് അവർ അതിനൊരു വിശദീകരണം നൽകി, ഇന്നല്ലാഹ യർസുഖുമൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു തആല അവൻ ഉദ്ദേശിച്ചവർക്ക് കണക്കറ്റ് കണക്കില്ലാതെ അന്നം നൽകുന്നവനാണ്. അപ്പോ ഇത് യഥാർത്ഥത്തില് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത് അള്ളാഹുവിൽ നിന്ന്, കാര്യകാരണ ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ അത്ഭുതകരമായ വിധത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും രുചുക്കുകളൊക്കെ യഥാർത്ഥത്തിൽ മറിയമ്പിയുടെ മുമ്പിൽ കാണുമ്പോഴാണ് അവർ ഈ മറുപടി നൽകുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അടുത്ത ആയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് വിശദീകരിച്ചത്. ഹുനാലി കദാ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബ ഇന്നക സമീഉ ദുആ. ഹുനാലിക്ക, അവിടെ വെച്ച് തന്നെ, ആ സന്ദർഭത്തിൽ, ഹുനാലിക്കക്ക് രണ്ടു ഇതിൽ പറയണ്ട, ആ സ്ഥലത്ത് വെച്ച് തന്നെ എന്നും പറയാറുണ്ട്, ആ സന്ദർഭത്തിൽ എന്ന് രണ്ട് നിൽക്കും തഫ്സീറുകളിൽ വിശദീകരണം പറയുന്നു. ഹുന എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അജി എന്നുള്ളത് അതിനൊരു തെക്കീത് വരുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്, ആ ഒരു സംബോധന രീതിയാണ്. അപ്പൊ ഹുനാലിക്ക, അവിടെ വെച്ച് തന്നെ, ആ ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ, ദാ സക്കരിയ, സക്കരിയ അലൈഹിസ്സലാം വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ നാഥനോ. ഹുനാലിക്ക, അവിടെ വെച്ച് തന്നെ, ദാ സക്കരിയ, സക്കരിയ അലൈഹിസ്സലാം വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ നാഥനോട്. ഖാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബ്ലി, എനിക്ക് നീ പ്രദാനം ചെയ്യണമേ, മില്ലതുങ്ക, നിന്റെ പക്കൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്ന്, നിന്നിൽ നിന്ന് എന്നുള്ളതിന് പകരം മില്ലതു മിങ്ക എന്നുള്ളതിന് പകരം മില്ലതുങ്ക എന്നാണ് പ്രയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ സവിശേഷം നിന്റെ ഭാഗത്ത് നിന്ന് നീ പ്രദാനം ചെയ്യണമേ. ദുരിയത്തഹു, ഒരു സന്തതിയെ, സോറി, ദുരിയത്തൻ, ഒരു സന്തതിയെ നീ പ്രദാനം ചെയ്യണമേ. ദുരിയത്തൻ, സന്തതിയെ, എങ്ങനത്തെ സന്തതി? ത്വയ്യിബത്തൻ, പരിശുദ്ധമായ, വിശുദ്ധമായ ഒരു സന്തതിയെ നീ പ്രദാനം ചെയ്യണമേ. ഇന്നക്ക, നിശ്ചയമായും നീ സമീഉ ദുആ, സമീഉൻ കേൾക്കുന്നവനാണ്, ദുആ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നിശ്ചയമായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഒന്നുകൂടി അർത്ഥം പറയാം. ഖാല, അല്ല, ഹുനാലിക്ക, അവിടെ വെച്ച് തന്നെ, ആ സന്ദർഭത്തിൽ, ദാ സക്കരിയ, സക്കരിയ അലൈഹിസ്സലാം വിളിച്ച് പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ നാഥനോട്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബിലി, എനിക്ക് പ്രദാനം ചെയ്യണമേ, മില്ലതുങ്ക, നിന്റെ പക്കൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്ന്, ദുരിയത്തൻ, സന്തതിയെ, ത്വയ്യിബത്തൻ, വിശിഷ്ടമായ, പരിശുദ്ധമായ ഒരു സന്തതിയെ, ഇന്നക്ക, നിശ്ചയമായും നീ സമീഉദ്വാ, എല്ലാം കേൾക്കുന്നവനാണ്. സമീഉദ്വാ, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സമീഉൻ കേൾക്കുന്നവനാണ്, അദ്വാ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നീ. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് സക്കരിയ അലൈഹിസ്സലാമിന് ഒരു ഒരു പെട്ടെന്നൊരു ബോധം വന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായും അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിയും. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഏത് വിഷയത്തിനും ഉത്തരം നൽകിയേക്കാം. കാരണം ആ നാട്ടിലൊന്നും ഇല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ മറിയമിൽ എത്തിച്ചിരിക്കുന്നു, അതിവിശിഷ്ടമായ ഭോജന വസ്തു. അപ്പൊ അത് അല്ലാഹു തആല അങ്ങനെ ഒരാൾക്ക് അനുഗ്രഹം ചെയ്യുമെങ്കിൽ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാലോ, പിന്നെ അതിന് നീട്ടിവെക്കേണ്ട, അപ്പൊ തന്നെ ചെയ്യാം. പ്രാർത്ഥിക്കേണ്ട കാര്യം നീട്ടിവെക്കേണ്ടതില്ല, അപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. അപ്പൊ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ചരിത്രകാരന്മാർ പറയുന്നത് സക്കരിയ അലൈഹിസ്സലാമിന് ഏകദേശം 120 വയസ്സോളായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്തിന് 98 വയസ്സോളം ആയിട്ടുണ്ട്. ഇത്ര കാലമായിട്ടും അദ്ദേഹത്തിന് പുത്രന്മാരൊന്നും ഉണ്ടായിട്ടില്ല, മക്കളില്ല. അപ്പോ മക്കളുണ്ടാവാത്തതിന് ഒന്ന് അദ്ദേഹത്തിന് പ്രായാധിക്യം കഴിഞ്ഞു, ഭാര്യയാണെങ്കിൽ മച്ചിയായി, വന്ധ്യയായി, പ്രസവിക്കാൻ കഴിയാത്തൊരു സ്ത്രീയായി. പ്രസവിക്കാൻ പറ്റാത്ത ശാരീരിക ശാരീരിക പ്രയാസം, വളരെ ശാരീരിക ഘടനയുള്ള ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പുത്രന്മാരെ കിട്ടാനുള്ള ഒരു സാധ്യതയും മക്കളെ കിട്ടാനുള്ള ഒരു വകുപ്പില്ല. പക്ഷേ ഈ കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു തആല ഇങ്ങനെ അനുഗ്രഹം ചൊരിയുമെങ്കിൽ തന്റെ ആവശ്യം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൂടാ? സക്കരിയ അലൈഹിസ്സലാം അപ്പോൾ തന്നെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദാ സക്കരിയ റബ്ബഹു. അദ്ദേഹം പറഞ്ഞത്, റബ്ബി ഹബ്ലി, പടച്ചവനെ എനിക്ക് നീ സവിശേഷം പ്രദാനം ചെയ്യണം. മില്ലതുങ്ക നിന്റെ പക്കൽ നിന്ന് ദുരിയത്വം തൊയ്യബ, ഒരു പരിശുദ്ധനായ വിശുദ്ധനായ ഒരു സന്തതിയെ. കാരണം ഇന്നൊക്കെ സമീയോദ്വാഹി, നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. അപ്പൊ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചത് ഒരു സന്താനത്തെ എനിക്ക് തരാം. ഇവിടെ നമ്മള് ഖുർആനിൽ സക്കരിയ അലൈഹിസ്സലാമിന്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ വിശദീകരിക്കുന്നു. ഞാൻ അധിക ഭാഗത്തേക്ക് കടക്കുന്നില്ല, കാരണം നമ്മൾ സൂറത്ത് മറിയമും പഠിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആയത്തുകൾ അധികം ഉദ്ധരിച്ച് ഇവിടെ ഇതാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാണ്, വെറുതെ ഒരു കുട്ടിനെ കിട്ടാനല്ല, തന്റെ പാരമ്പര്യം നിലനിർത്താൻ കഴിയുന്ന ഒരു കുഞ്ഞിനെ. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ആദി യാക്കൂബിന്റെ സന്താന പരമ്പരയുടെയും തന്റെയും ഒക്കെ സന്ദേശം പ്രചരിപ്പിക്കാൻ കഴിയുന്ന, തന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുക്കുന്ന, തനിക്ക് സഹായിയായ ഒരു കുഞ്ഞിനെ, നീ തൃപ്തിപ്പെട്ട് അനുഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യനെ, തന്റെ ദൗത്യം ഏറ്റെടുക്കാൻ ഒരാൾ വേണ്ടേ? തനിക്കാണ് പ്രായാധിക്കെത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രായാധിക്കെത്തി എനിക്ക് എന്റെ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്ന വിശുദ്ധനായ ഒരു കുട്ടിയെ. അതാണ് ആ തൊയ്യബത്ത് എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിലേതോ ഭൗതിക താല്പര്യമല്ല മക്കളെ കുറിച്ചുണ്ടാവണം. തന്റെ ഇസ്ലാമിക ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്ന, താളെ തന്റെ കൂടെ പരലോകത്ത് എത്തിച്ചേരുന്ന, സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച സ്വപ്നമായിരിക്കണം എപ്പോഴും ഒരാളെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ദുരിയത്തൻ ത്വയ്യബ എന്ന് തന്നെ വിശദീകരിച്ചത്. അങ്ങനത്തെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടണം. ഇന്നൊക്കെ സമിയോദ്വാ, അപ്പൊ ഇതുവരെ ഒരുപാട് തവണ ചിലപ്പോ ഈ 120 വയസ്സിനടക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പ്രാർത്ഥന നിർത്തുമല്ലോ സ്വാഭാവികമായിട്ടും. ആ 120 ഒക്കെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ച സന്താനത്തെ അള്ളാഹു കൊടുത്തില്ല, സ്വാഭാവികമായും പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഈ സന്ദർഭം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സ്പാർക്ക് പോലെ തോന്നി, അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്, വെറുതെ ആയെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് പ്രാർത്ഥിക്കല്ല അദ്ദേഹം ചെയ്തു. അതാണ് മഹാന്മാർ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു, ഉദുല്ലാഹ അന്തും മൂക്കിനൂന ബില്ലിജാബ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന നിൽക്കാനെ പ്രാർത്ഥിക്കും. ഉത്തരം കിട്ടുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാലമു അന്നഹു ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലില്ലാ, അശ്രദ്ധമായ ഒരു ഹൃദയത്തിലേക്ക് അള്ളാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല. ഈ ഞാനീ ചോദിക്കുന്നത് അള്ളാഹു തരും എന്ന നിലയ്ക്ക് തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അർത്ഥത്തിൽ സക്കരിയ അലൈഹിസ്സലാം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നൊക്കെ സമിയ ദുആ, നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവരാണെന്ന ഉറച്ച വിശ്വാസദാർഢ്യത്തോടു കൂടി തന്നെ അദ്ദേഹം പ്രാർത്ഥന ഉന്നയിച്ചു. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊരിക്കലും നമ്മൾ തീരുമാനിക്കരുത്. നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടോ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എന്ത് കിട്ടണമോ നമ്മൾ പ്രാർത്ഥിച്ചേക്കണം. നമ്മൾ ഒരു പ്രാർത്ഥന, കാരണം അതൊക്കെ നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ വിചാരിക്കും. എനിക്ക് അതൊന്നും നൽകാൻ കഴിയാത്തവനാണ് അള്ളാഹു എന്ന നിലക്ക് പ്രാർത്ഥനകളെ വേർതിരിക്കാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മളൊരു ചില സംഗതികൾ ഒന്നും ഇപ്പൊ നടക്കൂല, അള്ളാഹുക്കാവും തരാൻ കഴിയില്ല എന്ന് വിചാരിച്ചാ പോയില്ലേ? എന്റെ റബ്ബിന് എന്തും തരാൻ കഴിയും. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിന് അവൻ നിശ്ചയിച്ച നിയമങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബിന് എന്തും പ്രാർത്ഥിക്കാൻ കഴിയും. റബ്ബിനോട് എന്ത് പ്രാർത്ഥിച്ചാലും റബ്ബ് ഒരു പക്ഷെ ഉത്തരം നൽകും. ആ റബ്ബ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ പറഞ്ഞ പോലെ മറിയം ബീവിയെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു, പിതാവില്ലാണ്ട് മറിയം ബീവിൽ കുഞ്ഞിനെ ജനിപ്പിച്ചു. ഇതുപോലെ വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കിടക്കുമ്പോൾ ഒരു സത്യവിശ്വാസി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും നമുക്ക് കിട്ടുമോ കിട്ടൂല നോക്കില്ല, നമ്മളെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് സക്കരിയ അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥനയിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മനസ്സിലായി കാണും ചേരുന്നു കുഞ്ഞാലിക്ക ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് തന്നെ സക്കരിയ അലൈഹിസ്സലാം വിളിച്ച് പ്രാർത്ഥിച്ചു റബ്ബഹു തന്റെ നാഥനോട്. കാല അദ്ദേഹം പറഞ്ഞു റബ്ബി എന്റെ രക്ഷിതാവേ ഹബിലീ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ മില്ലതുങ്ക നിന്റെ പക്കൽ നിന്ന് നിന്റെ അടുക്കൽ നിന്ന് ദുരിയത്തൻ ത്വയ്യിബ വിശിഷ്ടമായ പരിശുദ്ധമായ ഒരു സന്താനത്തെ. ഇന്നക്ക നിശ്ചയമായും നീ സമിഉ ദുആ പ്രാർത്ഥന കേൾക്കുന്നവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ് ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസജ്ദൻ വഹസൂറ وسيدا وحسورا ونبيا من الصالحين ونادته الملائكة وهو قائم فنادته الملائكة ف അപ്പോൾ തന്നെ അവിടെ ഫാടാർത്ഥം ആ സന്ദർഭത്തിൽ തന്നെ അപ്പോൾ തന്നെ എന്നിട്ട് അപ്പോൾ നാദത്തുഹു അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അവിടെ ഉപയോഗിക്കൽ ആ സംഗതിയിൽ അപ്പോൾ തന്നെ എന്നുള്ള ഒരു പ്രയോഗത്തിനാണ്. ആ ടൈമിൽ തന്നെ അപ്പോൾ നാദത്തുഹു അദ്ദേഹത്തെ വിളിച്ചു അൽ മലായിക്കത്ത് മലക്കുകൾ. വഹുവ അദ്ദേഹം ഖായിമുൻ നിൽക്കുന്നവനായിരിക്കെ യുസല്ലി നമസ്കരിച്ചുകൊണ്ട് ഫിൽ മിഹ്റാബ് മിഹ്റാബിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ മിഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നവനായിരിക്കെ മലായിക്കത്തുകൾ വിളിച്ചു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ആകുന്നു യുബശ്ശിറുക നിനക്ക് സന്തോഷമറിയിക്കുന്നു സന്തോഷവാർത്ത അറിയിക്കുന്നു ബി യഹ്യ യഹ്യയെ കുറിച്ച് മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നവനായിട്ട് ബി കലിമത്തിൻ ഒരു വാക്കിനെ മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട് വസയ്യിദൻ നേതാവായും വഹസൂറൻ ആത്മനിയന്ത്രണമുള്ളവനായും വനബിയൻ പ്രവാചകനായും മിനസ്വാലിഹീൻ സദ്വൃത്തരിൽപ്പെട്ട. അർത്ഥം ഒന്നുകൂടി നോക്കിയിട്ട് വിശദീകരിച്ചാൽ മനസ്സിലാവും. വനാദത്തുഹു അപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു അൽ മലായികത്തു മലക്കുകളെ വഹുവ അദ്ദേഹം ഖായിമും യുസല്ലി നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഫിൽ മിഹ്റാബ് മിഹ്റാബില്. അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുബശ്ശിറുക നിനക്ക് സന്തോഷമറിയിക്കുന്നു ബി യഹ്യ യഹ്യയെ കുറിച്ച് മുസദ്ദിഖൻ അദ്ദേഹം സത്യപ്പെടുത്തുന്നവനായിട്ട് ബി കലിമത്തിൻ മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള വചനത്തെ വസയ്യിദൻ നേതാവായും വഹസൂറൻ ആത്മനിയന്ത്രണമുള്ളവനായും വനബിയ്യൻ മിനസ്വാലിഹീൻ സദ്വൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകനായും സദ്വൃത്തരിൽപ്പെട്ട പ്രവാചകനായും എന്ന് അതാണ് വനബിയ്യൻ മിനസ്വാലിഹീൻ സദ്വൃത്തരിൽപ്പെട്ട പ്രവാചകനായും. അപ്പൊ ഇവിടെ ഒന്ന് പനാദത്തുഫ അപ്പോൾ തന്നെ നാദത്തുഹു വിളിച്ചു അൽ മലായികത്ത് മലക്ക്. അങ്ങനെയാണ് ചില പ്രാർത്ഥനകൾക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടും, പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരും. അതേസമയം ചില പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ വൈകും. അപ്പൊ വലിയ ആളാണെങ്കിലും സാധാരണക്കാരും പ്രാർത്ഥിച്ചാലും ഏറ്റവും വലിയ മഹാനായ പ്രവാചകനായിരുന്നല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു വലിയ പ്രാർത്ഥന റബ്ബന, നമ്മള് സൂറത്തുൽ ബക്കറയിൽ പഠിച്ചില്ലേ, റബ്ബന വബഅസു ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അന്തൽ അസീദുൽ ഹകീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് സൂറത്തുൽ ബക്കറയിൽ പഠിച്ചു. റബ്ബെ പഠിച്ചവനെ വബഅസു ഫീഹിം റസൂല അവരിൽ നീ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ, തിലു അലൈഹിം ആയാതിക നിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന വയുസക്കീം അവരെ സംസ്കരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നത് 2500 കൊല്ലം കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പ്രവാചകനായി നിയോഗിക്കുമ്പോഴാ. 2500 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഇവിടെ ചില പ്രാർത്ഥനകൾ അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും, ചില പ്രാർത്ഥനകളോ വൈകും. പക്ഷെ ഇവിടെ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അപ്പൊ തന്നെ ഉത്തരം നൽകി. ഫനാദത്തുഹുൽ മലായിക്ക, മലക്കുകൾ അപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു. വഹുവ ഖായിമു യുസല്ലി, അദ്ദേഹം പ്രാർത്ഥിച്ചു നിൽക്കവേ. ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ എന്താണ് ആ ഉത്തരം? അന്നല്ലാഹ, എന്തെന്നാൽ അല്ലാഹു, നിശ്ചയമായും അല്ലാഹു, യുബശ്ശിറുക്ക, നിന്നെ സുവിശേഷം അറിയിക്കുന്നു. ദാ അല്ലാഹു സുവിശേഷം അറിയിച്ചിരിക്കുന്നു. ബി യഹ്യ, യഹ്യയെ, യഹ്യയുടെ ജനനം. താങ്കൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്, പേരും കൂടി ഇട്ടിട്ടാണ് അറിയിക്കുന്നത്. യഹ്യയുടെ ജനനം അറിയിക്കുന്നു. എന്നിട്ട് ആ യഹ്യയെ കുറിച്ചാണ് പറഞ്ഞത് പിന്നീട്. അതായത് മറിയം ബേബി തന്റെ കുഞ്ഞിനെ ജനിക്കുന്നതിന് ജനിച്ചു കഴിഞ്ഞാൽ, സോറി, ഹന്ന, ഹന്ന തനിക്ക് കുഞ്ഞിനെ ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് വൈന്നി സമ്മയിത്തുഹാ മറിയമ, ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പൊ മറിയമ്മിന് പേരിട്ടത് അവരുടെ ഉമ്മയാണ്, ആ പേരറിയിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ യഹ്യ നബി അലൈഹി സ്വലാമിന് അല്ലെ യഹ്യ എന്ന പുത്രൻ തനിക്ക് ജനിക്കുന്നു എന്ന് ആ പേരോടുകൂടിയാണ് അറിയിക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ പേര് വരെ ഇട്ടിട്ടാണ് അറിയിക്കുന്നത്. താങ്കൾക്ക് ഇതാ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു, 120-ാമത്തെ വയസ്സിൽ, 98-ാം പ്രായമുള്ള ഭാര്യ, വന്ധ്യയായ മച്ചിയായ ഭാര്യക്ക് ഒരു കുഞ്ഞിനെ ജനിക്കാൻ പോകുന്നു. ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. വെറും ഒരു കുഞ്ഞല്ല, താങ്കൾ പ്രാർത്ഥിച്ചത് ദുരിയത്തം ത്വയ്യിബ എന്നല്ലേ. പക്ഷെ ആ പ്രാർത്ഥനക്ക് അതിനേക്കാൾ അതുപോലെ ഉത്തരം നൽകുന്ന, ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന വിധത്തിലുള്ള ഒരു ഉന്നതനായ വ്യക്തിയായിട്ട് എന്താണ്, മുസദ്ദിഖം ബികലിമത്തി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ, അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവിനെ സത്യപ്പെടുത്തുന്നവനായ ഒരു പ്രവാചകൻ. എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറയുന്നത്? അവിടെ ഇത് സാധാരണ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം നമുക്കറിയാം, പിതാവില്ലാതെ ജനനമാണ്. അള്ളാഹുവിന്റെ ഒരു വചനമാണ്, കുൻ, ഉണ്ടാകട്ടെ എന്ന വചനമാണ് മറിയം ബീവിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനത്തിന്റെ കാരണം. അള്ളാഹ് ഒരു വചനം പറഞ്ഞു, കുൻ, ഉണ്ടാകട്ടെ. അള്ളാഹുവിന് അങ്ങനെയുള്ളോ ധാരാദ ചെയ്യൂലുൻ, ഒരു കാര്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുമ്പോ കുൻ എന്ന് പറയും, അതോടുകൂടിയേ ഉണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം പിതാവില്ലാണ്ട് മറിയമിന്റെ ഗർഭപാത്രത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത് അള്ളാഹു ഇതുപോലെ ഒരു വചനം പ്രഖ്യാപിച്ചിട്ടാണ്. അതാണ് അള്ളാഹുവിൽ നിന്നുള്ള വചനം എന്നതുകൊണ്ട് ഇതിനെ വല്ലാതെ കണ്ട് പർവ്വതീകരിച്ച് വേറെ എന്തൊക്കെയോ ആണ് എന്നൊന്നും വരുത്തി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈസാ നബിക്ക് എന്തോ ദൈവപുത്രൻ, ദൈവപുത്രനാണെന്നൊക്കെ ഖുർആൻ വെച്ച് സ്ഥാപിക്കാൻ പോണ എന്തുമാത്രം വിഡിത്ത. ഖുർആൻ ഉടനീളം അതിന്റെ അസലിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടല്ലേ ദൈവപുത്രൻ എന്ന സങ്കല്പം. അവര് അല്ലാഹുവിന് പുത്രന്മാരെ സങ്കല്പിച്ചിരിക്കുന്നു, അവരെ വായോണ്ട് പറയുന്ന അതിഗുരുതരമായ വർത്തമാനമാണത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല നിരവധി സ്ഥലത്ത് ഈ ദൈവപുത്ര സങ്കല്പത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം അത്ഭുതകരമായ ഒരു ഘടനയിൽ അല്ലാഹു തആല ചെയ്തതാ. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നതിനിടയ്ക്ക് യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെയും സക്കരിയ അലൈഹി ഇസ്ലാമിന്റെയും ഈ ചരിത്രം പറയാൻ കാരണം തന്നെ ഈസാ യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവും ഇതുപോലെ അത്ഭുതകരമാണ്. ഏതാണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നതിന്റെ 6 മാസം മുമ്പോ 3 വർഷം മുമ്പോ ആണ് യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ജനനം. യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ കുഞ്ഞ്, യഹ്യ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന കുഞ്ഞ് ജനിക്കുന്നത്, സക്കരിയ അലൈഹി ഇസ്ലാമിന് കുഞ്ഞ് ജനിക്കുന്നത് ഇതുപോലെ അത്ഭുതകരമായ ഒരു ജനനമാണ്. കാരണം അദ്ദേഹമാണെങ്കിൽ ഖുർആനിലെ അടുത്ത ആയത്തിലെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ വന്ധ്യയാണ്, അദ്ദേഹമാണെങ്കിൽ രോഗി, പ്രായാധിക്യമുള്ള ആളാണ്, അദ്ദേഹത്തിന് അത്തരം ഒരു ലൈംഗിക ശേഷിയൊക്കെ നഷ്ടപ്പെട്ട വളരെതായ ഒരു ഘടനയിൽ അത്ഭുതകരമായിട്ടാണ് യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം. നിങ്ങൾ ഇങ്ങനെ ജനനത്തിന്റെ പേരിൽ ദൈവപുത്ര സങ്കല്പം ഉണ്ടാക്കുകയാണെങ്കിൽ യഹ്യ നബി അലൈഹി ഇസ്ലാമും ദൈവപുത്രനാകണം, ദൈവപുത്രനായി മാറണം. ഇതേപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ മഹാനായ പ്രവാചകനായിരുന്നു അദ്ദേഹവും. അപ്പോ ഇവിടെ ഖുർആൻ എന്ത് ഉദ്ധരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവപുത്ര സങ്കല്പം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളോട് അങ്ങനെയാണെങ്കിൽ യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവും അത്ഭുതകരമായ ഒരു ജനനമാണെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ കലിമത്തും മിനല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ഈ ഒരു വചനം അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് അതിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നീട് വരാൻ പോകുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ സത്യപ്പെടുത്തുന്ന പ്രവാചകൻ. ഇത് വിശുദ്ധ ഖുർആനിലും ബൈബിളിന്റെ ഉദ്ധരണികളിലൊക്കെ ഈസാ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹം സത്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാം പിന്നെ യഹ്യാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ഈ സ്നാനം ചെയ്യുന്നതും അദ്ദേഹത്തിൽ ആദ്യം വിശ്വസിക്കുന്നതും ഒക്കെ, അതായത് ഈസാ നബിയിൽ ആദ്യമായി വിശ്വസിക്കുന്നത് യഹ്യാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകൻ വിശ്വസിച്ചു. അതേപോലെ തന്നെ ഈസായുടെ ഈസാ അലൈഹിസ്സലാം വരുമെന്ന് പ്രവചിച്ചു എന്ന് പറഞ്ഞാല്, അതേപോലെ തന്നെ ഈസയെ ജ്ഞാനസ്നാനം ചെയ്തു, ബാപ്റ്റിസം അത് ചെയ്തത് ഇദ്ദേഹമാണ്. ജോർദാൻ നദിയിലെ അങ്ങനെ ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ സ്ഥാപക യോഹന്നാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സ്ഥാപക യോഹന്നാൻ എന്ന് പറഞ്ഞത് യഹ്യാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരിതായിരുന്നു ആളുകളെ ശുദ്ധീകരിക്കൊഴിച്ച് അവരെ അഴുക്കുകളിൽ നിന്ന് ശുദ്ധീകരിക്കുക, അത്ര അന്നത്തെ ഒരു രീതിയായിരുന്നു അത്. അപ്പൊ യഥാർത്ഥത്തിൽ മുസദ്ദിഖൻ ബി കലിമത്തി മിനല്ലാ, മുസദ്ദിഖൻ ബി കലിമത്തി മിനല്ലാ, അള്ളാഹുൽ എന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചു. അദ്ദേഹം തന്നെ പറയുന്നതായിട്ട് ലോകത്തൊക്കെ പറയുന്നത് എന്താ, എനിക്ക് ശേഷം ഒരു എന്റെ തുടർച്ച എനിക്ക് ശേഷം പ്രവാചകൻ വരും, അദ്ദേഹം എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്, അദ്ദേഹം എന്നേക്കാൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ യഹ്യാ നബി അലൈഹിസ്സലാം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ തൗറാത്തിലെ വേറൊരു വചനമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആഗമനത്തെ പ്രവചിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ യഹ്യാ നബി അലൈഹിസ്സലാമാണ്. അപ്പൊ ഇവിടെ നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അതാണ് സത്യം ബി കലിമത്തു മിനല്ലാഹ് എന്ന്. നമുക്ക് പിന്നീട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ച് അധികമൊന്നും വിശദീകരണങ്ങളൊന്നും വേറെ ഭാഗങ്ങളിൽ അധികമല്ല. അവിടെ തന്നെ അദ്ദേഹം വളരെ ഉയർന്ന വ്യക്തിത്വമായിരുന്നു, വലിയ വ്യക്തിത്വം. അതിന്റെ അടുത്ത വാചകത്തിലെ ഖുർആൻ പറയുന്നു സയ്യിദ, നേതാവായിരുന്നു. വെറും നേതാവ് എന്നല്ല, ആ സമൂഹത്തിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വമായിരുന്നു. ഹസൂർ ആത്മനിയന്ത്രണമുള്ള ആളായിരുന്നു. ഹസൂർ എന്ന് പറയുന്നത് ശരിക്കും എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള ആത്മനിയന്ത്രണമുള്ള വ്യക്തി എന്നാണ്. ചില മുഫസ്സറുകൾ അദ്ദേഹത്തിന് ലൈംഗികപര വിവാഹം കഴിച്ചിരുന്നില്ല അദ്ദേഹം, അതുകൊണ്ട് ലൈംഗിക ശേഷി ഇല്ലാതിരുന്നു എന്ന. ശേഷി ഇല്ലാത്ത ആൾക്ക് പിന്നെ ആത്മനിയന്ത്രണത്തിന് പ്രസക്തി ഇല്ല. അതേസമയം അധികം മുഫസ്സറുകളും പറയുന്നത് ലൈംഗിക ശേഷിയൊക്കെ ഉണ്ട്, അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അതിനോടൊക്കെ ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം എന്നാണ് പറയുന്നത്. അതേപോലെ നബിയ്യം മിന സ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട പ്രവാചകനായിരുന്നു യഹ്യാ. നാല് സാങ്കേതിക പറഞ്ഞത്, ഒന്ന് മുസദ്ദിഖൻ ബി കലിമത്തി മിനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാമിനെ സത്യപ്പെടുത്തുന്ന ആളായിരിക്കും. ഇനി ഈസാ നബി എന്ന് മാത്രമല്ല, ഇനി വേണമെങ്കിൽ ഈ കലിമത്തിന് വേറെ വചനം കൊടുത്താൽ തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ആളെന്നും വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. അങ്ങനെയും ചില മുഫസ്സറുകൾ വിശദീകരിച്ചിട്ടുണ്ട്, തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ആൾ, തൗറാത്തിന്റെ വചനങ്ങളെ പ്രായോഗികമായി സാക്ഷാത്കരിച്ച വ്യക്തി എന്ന് പറയാം. അതേപോലെ തന്നെ വസയ്യിദ നേതാവാണ്, വഹസൂർ ആത്മനിയന്ത്രണമുള്ള ആളാണ്, നബിയ്യം മിന സ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട പ്രവാചകനായി അറിയാം. പിന്നീട് യഹ്യാ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിനെ എതിർത്തുകൊണ്ട് രാജാക്കന്മാർ വരികയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തു. ജയിലിലടക്കാനുള്ള ഒരു കാരണം എന്താ പറഞ്ഞാല്, ഹെറോദോസ് രാജാവ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ മകളെ വിവാഹം കഴിക്കാൻ, സഹോദര പുത്രിയെ വിവാഹം കഴിക്കാൻ. അപ്പോ യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത് ന്യായ പ്രമാണങ്ങൾക്കെതിരാണ്, ശക്തമായി എതിർത്തു. അതിന്റെ പേര് അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് ഈ സഹോദരി പുത്രിയുടെ മാതാവ് ഹെറോദിയൊക്കെ ഭയങ്കര അരിശം കൂട്ടി, അവരൊരു തരം ക്രൂര സ്ത്രീ ആയിരുന്നു. അങ്ങനെ രാജാവിനായിട്ടുള്ള വിവാഹമൊക്കെ നടന്ന ആദ്യ ദിവസം ഈ രാജ്ഞി ഒരു നൃത്തം ചെയ്തു. നൃത്തം ചെയ്ത് സന്തോഷത്തോടെ എന്താണോ നിനക്ക് ആവശ്യമുള്ളത് തരാം എന്ന് പറഞ്ഞു രാജാവ്. അപ്പൊ ഇവള് പറഞ്ഞത് മാതാവിന്റെ പ്രേരണയ്ക്ക് വിധേയമായിട്ട്, യഹ്യാ നബി അലൈഹിസ്സലാമിനോടുള്ള വിരോധം മൂലം, ഈ രാജ്ഞിയുടെ മാതാവിന്റെ വിരോധം മൂലം അവരുടെ പ്രേരണയ്ക്ക് വിധേയമായി ഇവർ ആവശ്യപ്പെട്ടത് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ശിരസ്സായിരുന്നു. രാജാവിനെ അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ പേടിയായിരുന്നു, കാരണം ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ രാജ്ഞിയുടെ വാക്ക് ഈ വാക്ക് കൊടുത്ത് പിൻവലിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ പോയി അറുക്കുകയും അദ്ദേഹത്തിന്റെ തല തളികയിൽ വെച്ച് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇതേപോലെ തത്തുല്യമായ വേറെയും കുറെ ഉദാഹരണങ്ങളും ശരീരങ്ങളും ഒക്കെ ബൈബിളിന്റെയും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലും ഒക്കെ വ്യത്യാസമുണ്ട്. സലോമിയ എന്ന് പറഞ്ഞ സ്ത്രീയാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. എന്തായാലും ഇളച്ഛേദം ചെയ്യപ്പെട്ട ഒരു പ്രവാചകനായി ഇബ്നു അഫ്സലം യഹ്യ നബി അലൈഹിസ്സലാം എന്ന് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ വിശദീകരിക്കുന്ന ഖുർആൻ ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന നേതാവായ ആത്മനിയന്ത്രണമുള്ള സദ്വൃത്തരായ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു കുഞ്ഞിനെയാണ് അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സന്തോഷ വാർത്ത അറിയിച്ചത് എന്ന് കാണാൻ സാധിക്കും. അടുത്ത ആയത്ത് 40-ാമത്തെ ആയത്ത് നോക്കും. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമും വഖദ് ബലാനിയൽ കിബർ വംറഅത്തി ആഖിർ ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമും വഖദ് ബലാനിയൽ കിബർ വംറഅത്തി ആഖിർ ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. അങ്ങനെ ഈ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ സക്കരിയ അലൈഹിസ്സലാം ഖാല അദ്ദേഹം പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, അന്നാ യകൂനു ലീ ഗുലാമും, അന്നാ യക്കൂനു എങ്ങനെയാ എങ്ങനെ ഉണ്ടാകും, ഒരു പ്രയോഗമാണ്, ആശ്ചര്യത്തോടു കൂടിയ ഒരു ചോദ്യമാണ്. അന്നാ യക്കൂനു എങ്ങനെ ഉണ്ടാകും നീ എനിക്ക് ഉലാമുൻ ഒരു കുഞ്ഞ്, വക്കത് ബലാനി എനിക്ക് എത്തിയിട്ടുണ്ട്, എനിക്ക് എത്തിയിരിക്കുന്നു, എത്തിയിരിക്കെ അൽ കിബർ, കിബർ എന്നാണ് വാർദ്ധക്യം, കിബർ എന്നാണ് അഹങ്കാരം, കിബർ കബീർ എന്നുള്ളതിന് കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. വംറ അത്തീ എന്റെ ഭാര്യയാകട്ടെ എന്റെ സ്ത്രീ ആകട്ടെ ആഖിർ പന്തിയാണ്. കാലാപ്പോൾ അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് അവരുദ്ധരിക്കുന്നു, കഥാദിക്കാപ്രകാരം യഫ്അലുല്ലാഹു അള്ളാഹു ചെയ്യുന്നതാണ് മാ യശാൽ, അവനുദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഇങ്ങനെ ഇന്നല്ലാഹു യുബശ്ശിറുക്ക, അള്ളാഹു തആല താങ്കളെ സന്തോഷ വാർത്ത അറിയിക്കുന്നു, അന്നല്ലാഹ യുബശ്ശിറുക്ക ബി യഹ്യ, യഹ്യയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു മലായിക്കത്തുകൾ അറിയിച്ചപ്പോൾ, അവിടെ മലായിക്കത്തുകൾ എന്ന് പറയുന്നതും എല്ലാ മലക്കുകളും കൂടി പറഞ്ഞു എന്ന് അഭിപ്രായമുണ്ട്. അതല്ല, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, എല്ലാ മലക്കുകളും കൂടി ചെന്നെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമാണ് അറിയിച്ചത്, ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ അതിൽ പറയുന്നു. എന്തായാലും ശരി, ഇത് പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. അദ്ദേഹം പറയാണ്, അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, റബ്ബി അന്നാ യക്കൂനുലി ഉലാം, എനിക്കെങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുക, വക്കത് വലവാനിയൽ കിബർ, എനിക്കാണ് ഈ വാർദ്ധക്യം എത്തിയിരിക്കുന്നത്, വമ്പ്രാത്തി ആക്കിൽ എന്റെ ഭാര്യയാണെങ്കിൽ വന്നില്ല, പക്ഷെ ഇന്നൊക്കെ കഥാരിക്ക അള്ളാഹു എപ്പോഴുമായ ഷാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ച പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ആശ്ചര്യം സ്വാഭാവികമായ ഒരു ആശ്ചര്യം പ്രകടനം, പക്ഷെ അത് നടക്കൂലല്ലോ എന്നുള്ള അർത്ഥത്തിലുള്ള ആശ്ചര്യമല്ല, തനിക്കത് നടക്കും, എന്റെ നടക്കുണ്ടോ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ പ്രാർത്ഥിച്ചതും, ഉറപ്പിച്ചിട്ടാണല്ലോ പ്രാർത്ഥിച്ചതും, മാത്രമല്ല മലക്കുകള്. പക്ഷെ ഇദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ആശ്ചര്യം, വല്ലാത്ത ആശ്ചര്യം തോന്നി. ഞാൻ ഈ കേട്ടത് ശരി തന്നെയാണോ, മലക്കുകൾ എന്നോട് ഈ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണോ, എനിക്ക് ബോധത്തോടു കൂടിയാണോ ഞാൻ ഇത് അറിഞ്ഞിരിക്കുന്നത് എന്ന ആശ്ചര്യ പ്രകടനമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു. മാത്രല്ല ഈ പ്രവചനം പുലരുമോ എന്ന ഒരു ഒരു വല്ലാത്ത ഒരു ഇത്, എങ്ങനെ ഇത് നടക്കും എന്ന ഒരു വലിയ ആകാംക്ഷ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. വേറെ പ്രത്യേകിച്ചാലും ഒന്നുമില്ല. കാല അദ്ദേഹം പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, അന്നായക്കൂനുലി ഗുലാമുൻ എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും, പക്കത് ബലവനിയൽ കിബർ എനിക്കാണ് ഈ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, എന്റെ ഭാര്യയാണെങ്കിൽ വദ്യ. അപ്പൊ കാല അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത്, കദാലിക്ക അങ്ങനെ തന്നെയാണ്, കദാലിക്ക അള്ളാഹു യഫ്അലുമായ ഷാൽ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. ഉടനെ തന്നെ വീണ്ടും അദ്ദേഹം പറയാം, ഖാല റബ്ബി ജഅൽലി ആയ, ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ വദുക്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ ഗശീ വൽ ഇബ്കാർ. അല്ല, വളരെ പ്രധാനപ്പെട്ട കാല റബ്ബി കാല അദ്ദേഹം പറഞ്ഞു, വീണ്ടും സക്കരിയ അലൈഹി സ്ലാം പറയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, റബ്ബി എന്റെ രക്ഷിതാവേ, ഇജ്അൽലി എനിക്കുണ്ടാക്കി തരണമേ ആയ ഒരു ദൃഷ്ടാന്തം, ആയത്തൻ ഒരു ദൃഷ്ടാന്തം ഉണ്ടാക്കി തരണമേ. കാല അവൻ പറഞ്ഞു, ആയത്തുക്ക നിന്റെ ദൃഷ്ട അടയാളം, അല്ലാ തുക്കല്ലിമന്നാസ, അല്ലാ തുക്കല്ലിമ സംസാരിക്കാതിരിക്കലാണ് അന്നാസ ജനങ്ങളോട്, സലാസത്ത് അയ്യാമിൻ സലാസത്ത മൂന്ന് അയ്യാമിൻ യോമു ജം അയ്യാം മൂന്ന് ദിവസങ്ങൾ സംസാരിക്കാതിരിക്കലാണ്, ഇല്ലാ റംസ ഒരു ആംഗ്യമായിട്ടല്ലാതെ സൂചനയായിട്ടല്ലാതെ. ഒതുക്കുർണീ സ്മരിക്കുക റപ്പക്കാ നിന്റെ റബ്ബിനെ കസീറൻ ധാരാളം, നീ തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക ബിൽ ഖശീ വൈകുന്നേരം അല്ലെങ്കിൽ വൈകിട്ട്, വല്ലിബുക്കാർ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ നിന്റെ റബ്ബിന് തസ്ബീഹ് സ്തോത്രം ചെയ്യുകയും ചെയ്യുക. ഒന്നുകൂടി നോക്കൂ, കാല ആ സക്കരിയ അലൈഹി സ്സലാം പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, ഇജ്അൽലി ആയ ആയ എനിക്കൊരു ദൃഷ്ടാന്തം ഉണ്ടാക്കി തരണം, ഒരു 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 അടയാളം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇതെങ്ങനെ ഇദ്ദേഹം കേൾക്കുകയാണ് മലക്കൾ വന്നിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞത്, ഇദ്ദേഹത്തിന് തന്നെ ഇത് ഭയങ്കര ആകാംക്ഷ, ഞാനും വല്ല മാനസിക വിഭ്രാന്തിയിൽ എന്റെ ചിന്തയിൽ വരുന്നതാണോ, ഇത് സത്യമാണോ, ഇത് യാഥാർത്ഥ്യമാണോ, അദ്ദേഹത്തിനാണ് ബോധ്യം വരുന്നില്ല, എനിക്കെന്തോ ഒരു ബോധോദയ സ്വബോധത്തോടെ തന്നെയാണോ ഞാൻ ഇത് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എന്തെന്ന് എനിക്ക് പ്രസവിക്കാറായെങ്കിൽ അതിന്റെ ഒരു ലക്ഷണവും വേണമല്ലോ, മാത്രമല്ല ഇത് ജനങ്ങളറിയും വേണം, ഈ ഒരു അടയാളം കാണിച്ചിട്ട് ഇതാ പ്രസവിച്ചിരിക്കുന്നു അല്ലെ, ഏതോ ഒരു കുട്ടിനെ കൊണ്ടുവന്ന പോലെ ആളുകൾ കരുതുള്ളൂ, ഇതിനെന്താണ് ഇങ്ങനെ എന്റെ ഭാര്യ പ്രസവിക്കും എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന്റെ ഒരു അടയാളത്തായിരിക്കും, അവർക്കാണെങ്കിൽ പ്രഗർഭിണിയാവാനൊന്നും കഴിയുന്ന അവസ്ഥ ഇതല്ല, അതിന്റെ ഒരു അടയാളം എന്തായിരിക്കും, അതിനൊരു അടയാളം കാണല്ലോ, ഈ അടയാളം വരുമ്പോ ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല, കണ്ടില്ല പ്രത്യേകിച്ച് ഒരു സാഹചര്യം എന്ന് മനസ്സിലാവും. അപ്പൊ ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഒരു അടയാളം ഒരു ദൃഷ്ടാന്തം ഉണ്ടാക്കി തരണം. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ആയത്തുക്ക നിന്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്, നിന്റെ അടയാളം എന്ന് പറയുന്നത്, അല്ലാ തുക്കല്ലിമന്നാസ സലാസത്ത് അയ്യാം, മൂന്ന് ദിവസം ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാകുന്നു, സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ ശാരീരികമായൊരു തകരാറും ബാധിക്കാതെ തന്നെ മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയാതിരിക്കുക, എന്തോ ശരീരത്തിന് തകരാറ് പറ്റിയിട്ടല്ല, ശാരീരികമായൊരു തകരാറും സംഭവിക്കാതെ തന്നെ മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയാതിരിക്കുക. മഹാന്മാർ ഇതിന് വേറെയും വിശദീകരണം പറയുന്നത്, അല്ലെങ്കിൽ സംസാരങ്ങൾ മൂന്ന് ദിവസം സ്വയം നിർത്തുക, അതല്ലെങ്കിൽ മൂന്ന് ദിവസം വ്രതം ആചരിക്കുക, എന്നാലവിടെ ഈ സംസാരിക്കാതിരിക്കുന്ന ഒരു വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള മറിയം ബീവി ഒക്കെ പറയുന്നുണ്ടോ, ഇന്ന് ഇനി നദർത്തുലിർ റഹ്മാനി സൗമ വലനു കലിമന്നസ് എന്ന് പറയുന്നുണ്ട്, ആരോട് സംസാരിക്കാതിരിക്കാവുന്ന ഒരു നേർ ഒരു നോമ്പി ഞാൻ നേർന്നിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ മൂന്നാണെന്നും മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. കുറെ കൂടി ഇതുള്ളത് എന്താണ്, ശാരീരികമായ ഒരു തകരാറും ബാധിക്കാതെ തന്നെ മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയാതിരിക്കുക, ഇതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വരുന്നതാണ് ഒരു അടയാളം, മൂന്ന് ദിവസം ഒന്നും സംസാരിക്കാൻ വയ്യ, ഇല്ലാ റംസ അടയാളം കാണിക്കാൻ, ഇങ്ങനെ ആംഗ്യം കാണിക്കാൻ മാത്രമേ കഴിയുള്ളൂ, ഇതാണ് തനിക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമായിട്ട് അള്ളാഹു തആല വിശദീകരിച്ചു. പക്ഷേ നിനക്ക് എന്ത് ചെയ്യാം, വദുക്കുർ റബ്ബക കസീറാ ധാരാളമായി നിന്റെ റബ്ബിനെ നീ സ്മരിക്കുക, തസ്ബീഹുകളും ദിക്റുകളും ഒക്കെ ചെല്ലാക്കി, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്തോത്രം ചെയ്യാനൊക്കെ പറ്റും, വേറൊരു വർത്തമാനവും പറയാൻ കഴിയില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ നിനക്ക് വരും. അപ്പൊ നീ വസബ്ബിഹബിൽ അശീ വല്ലിബുക്കാർ ധാരാളം, വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ അള്ളാഹുവിനെ ധാരാളമായി, അശീ നമുക്കറിയാലോ ഇബുക്കാർ രാവിലെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ധാരാളമായി അള്ളാഹുവിനെ നീ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക, ഇതാണ് അവിടെ വിശദീകരിച്ചത്. അപ്പോ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക, ഇതിനെ സംബന്ധിച്ച് പിന്നെ ഫുഖഹാക്കള് പറയാറുണ്ട്, സംസാരത്തിന് പകരം ആംഗ്യഭാഷയും ഇടപാടുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആംഗ്യഭാഷയും മതിയാകും എന്ന് പറയാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ഇവിടെ അതേപോലെ ഇതിനെ സംബന്ധിച്ച് സൂറത്ത് മറിയമിലും വിശദീകരിക്കും, കാല റബ്ബി ജാലി ആയ കാല ആയത്തുക്കല്ലാ തുക്കല്ലി മന്നാസ സലാസത്തെ ലയാലിൻ സവിയാണ്, അവിടെ മൂന്ന് രാവുകൾ എന്നാ പറഞ്ഞത്, അപ്പൊ ഇവിടെ മൂന്ന് പകലിൽ മൂന്ന് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചത് രാപ്പകല് എന്ന അർത്ഥത്തിലായി. അങ്ങനെ ഇദ്ദേഹം ഈ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇദ്ദേഹത്തിന് വന്നു, അങ്ങനെ ഫഹറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാം, അങ്ങനെ അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ സക്കരിയ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ബൈത്തുൽ മഖ്ദിസിന്റെ ഒരു പരികർമ്മിയാണ്, അതിന്റെ ഒരു നേതൃത്വത്തിലുള്ളതാണ്. വിവിധ ഗോത്രങ്ങളുണ്ട്, അതിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇദ്ദേഹമാണ് അതിന്റെ കൈകാര്യങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന, ആളുകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് സക്കരിയ അലൈഹിസ്സലാം. പക്ഷെ ഇദ്ദേഹത്തിന് മിണ്ടാൻ കഴിയാതായി. മിണ്ടാൻ കഴിയാതായപ്പോൾ മിഹ്റാബിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അദ്ദേഹത്തിന് ആളുകൾക്ക് ഉപദേശം കൊടുക്കാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ വൗഹായിലെ അങ്ങനെ അദ്ദേഹം ആളുകൾക്ക് തന്നെ മനസ്സിലായി. അദ്ദേഹത്തിന് ആളുകളോട് അദ്ദേഹം പറഞ്ഞു, ഇത് അവർ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ആംഗ്യത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ അത്ഭുതം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വൗഹായിലെയും രാവിലെയും വൈകുന്നേരം ഒക്കെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു അത്ഭുതം, വലിയൊരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. വന്ധ്യയായ ഭാര്യക്ക് വയോവൃദ്ധനായ എന്നിലൂടെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നുണ്ട്. ആളുകളോട് അദ്ദേഹം ആംഗ്യത്തിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ആ ഒരു അടയാളം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാഹ് സമയം ഏതാണ്ടായി തുടങ്ങിയിരിക്കുന്നു, ഒരായത്തും കൂടി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. വൈദ് കാലത്തിൽ മലായിക്കത്തു യാ മറിയമു ഇന്നല്ലാഹ സ്തഫാക്കി വതഹ്ഫറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ. ഇനി അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെയും യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ആ ചരിത്രഭാഗം, അതിന്റെ ഇടയിൽ ഖുർആൻ പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അത്ഭുതകരമായ ഒരു ജനനമാണ് യഹ്യ നബി അലൈഹിസ്സലാമിന്റെ. ഈ യഹ്യ നബി അലൈഹിസ്സലാമിന് നിങ്ങൾ ദിവ്യത്വം കൽപ്പിക്കുന്നില്ലല്ലോ. ഇതേപോലെ തന്നെയല്ലേ ഈസാ നബി അലൈഹിസ്സലാം? ഈസാ നബി അലൈഹിസ്സലാമിന് പിതാവില്ലാണ്ട് ശരിയായ ഒരു യുവതിയായ സ്ത്രീയിൽ കുഞ്ഞു ജനിക്കുന്നു. ഇത് വയോവൃദ്ധയായ ഒരു സ്ത്രീയിൽ വയോവൃദ്ധനായ ഒരു പുരുഷന് ഒരു കുഞ്ഞു ജനിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിന്റെ ഭാഗമാണ് അത് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഇതിന്റെ ഇടയിലുള്ള ഒരു സക്കരിയ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തോട് പറഞ്ഞു. വീണ്ടും മറിയം ബീവിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. വൈദ് കാലത്തിൽ മലായിക്കത്തു മലക്കുകൾ പറഞ്ഞ സന്ദർഭം, യാ മറിയം, ഹേ മറിയമേ, മറിയം ബീവിയുടെ അടുത്ത് എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഇസ്തഫാക്കി. ഇസ്തഫ എന്നുള്ള വാക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സാഹിബ് വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അതായത് നിന്നെ സവിശേഷം തെരഞ്ഞെടുത്തിരിക്കുന്നു, തെളിയിച്ചെടുത്തിരിക്കുന്നു, ഒരു വലിയ ഒരുക്കൂട്ടൽ നടത്തിയിരിക്കുന്നു. വതഹ്ഫറക്കി, നിന്നെ ശുദ്ധിയാക്കുകയും ചെയ്തിരിക്കുന്നു. വസ്തഫാക്കി, നിന്നെ വീണ്ടും പറയാണ്, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അലാ നിസാ ഇല്ലാലമീൻ, ലോകരിലെ സ്ത്രീകളേക്കാൾ നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം ബീവിയുടെ അടുക്ക പോയി മലായിക്കത്തുകൾ പറയാ ഇന്നല്ലാ. ആദ്യം മലായിക്കത്തുകൾ പോയി എന്ന് പറയുമ്പോ അവിടെ എല്ലാ മലക്കുകളും കൂടി ചെന്നിട്ട് ഖുർആൻ വേറൊരു ഭാഗത്ത് ഇതിനെ സംബന്ധിച്ച വിശദീകരണം കൊടുക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ് പോയത് എന്നാണ് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ് അവിടെ, അതായത് മലക്കുകൾ പോയെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമാണ് അവരെ കണ്ടിട്ട് ഈ വിവരങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞത് ഇത് മറിയം ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ സവിശേഷം തെരഞ്ഞെടുത്തിരിക്കും, താങ്കളെ പരിശുദ്ധയാക്കി. ഇതൊരു വലിയ ഇതിന് വലിയ അർത്ഥമുണ്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത വലിയ ആരോപണമാണ് വരാൻ പോണത്. കാരണം ഒരു പിതാവില്ലാണ്ട് കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. വലിയ ആരോപണവും വലിയ ആക്ഷേപമൊക്കെ ഉണ്ടായി. അതേപോലെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിത്തും മറിയം ബീവിക്ക്. പക്ഷെ അതിനു മുമ്പേ തന്നെ അള്ളാഹു താല അവരെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ഒരു പരീക്ഷണ ഒരു വസ്തുത വരാൻ പോവുകയാണ്. താങ്കൾ അള്ളാഹു താല പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്, ചില ഉന്നത സ്ഥാനത്തേക്ക്, ചില ഔലിയാക്കളെ പോലെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിലെ സ്ത്രീകളെക്കാളൊക്കെ താങ്കളെ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മറിയം ബീവിക്ക് കൊടുത്തൊരു സ്ഥാനം വലിയ സ്ഥാനമാണ്. ക്രിസ്ത്യാനികളെ യേശുക്രിസ്തുവിന്റെ മാതാവ് എന്ന് പറഞ്ഞിട്ട് ദൈവ മാതാവ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടടക്കുകയാണെങ്കിൽ, അതേസമയം അവരെ ബൈബിളിലും മറ്റൊക്കെ മറിയം ബീവിയെ കുറിച്ച് അത്ര നല്ല വിശദീകരണങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, അവരത്രയും ഭംഗിയായി വിശദീകരിച്ചിട്ടില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ ആകെ ഒരു സ്ത്രീയുടെ പേരാണ് പറഞ്ഞത്, അത് മറിയം ബീവിയുടെ പേരാണ്. അതും 34 തവണ ഖുർആനിൽ മറിയം എന്ന പേര് വന്നിട്ടുണ്ട്. 34 തവണ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ തന്നെ പേര് മറിയം എന്നാണ്. ഇങ്ങനെ പേര് വന്നു, സൂറത്തിന് പേരിട്ടു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മറിയം ബീവിക്കും വളരെ ഉയർന്ന സ്ഥാനമാണ്. സൂറത്ത് തഹരീമ നമ്മൾ പഠിക്കുമ്പോൾ കാണാലോ, മനുഷ്യ സമൂഹത്തിന് ആണിനും പെണ്ണിനും എല്ലാവർക്കും മാതൃകയായി അള്ളാഹു തആല അവതരിപ്പിച്ച കൂട്ടത്തിൽ, രണ്ടാൾ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഒന്ന് മറിയം ബീവിയെ കുറിച്ചാണ്. മറിയം ബിനത്ത് ഇംറാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇംറാന്റെ പുത്രി മറിയമിനെയും അല്ലാഹു ദാഹരിക്കുന്നു. അഹ്സനത്ത് ഫർജഹ, അവൾ തന്റെ മുഖ്യഭാഗങ്ങൾ കാത്തുസൂക്ഷിച്ചിരിക്കുന്നു. ونفخنا فيه من روحنا, പിന്നെ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി. വസത്തക്കത്ത് ബി കലിമാത്തി റബ്ബിഹ, അവൾ റബ്ബിൽ നിന്നുള്ള വചനങ്ങളെയും വ കുതുബിഹി വേദങ്ങളെയും സത്യപ്പെടുത്തി. വ കാനത്തി മിനൽ ഖാനിതീൻ, അവൾ വണക്കമുള്ള ജനങ്ങളിൽപ്പെട്ടവളായിരുന്നു. അവ മറിയം ബീവി വിശുദ്ധയാണ്, പരിശുദ്ധയാണ്, ലോകത്തിലെ മുഴുവൻ വിശ്വാസി സമൂഹത്തിനും മാതൃകയാണ്. മാതൃകയായി അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അവരെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് വിശുദ്ധ ഖുർആൻ മറിയമിനെ അവതരിപ്പിക്കുന്നത്. അതേസമയം ഞനുപുദ്രണികളൊന്നുമില്ല, ബൈബിളിലെയും മറ്റൊക്കെ ഉള്ള പിന്നെ ആളുകൾ എഴുതി ചേർത്തതിലൊക്കെ ഈ മറിയം ബീവിയെ കുറിച്ച് മോശമായതൊക്കെ ഉദ്ധരണികൾ കാണാൻ സാധിക്കും. മറിയം ബീവിയോട് ഏറ്റവും മോശമായി പെരും അത്ര വലിയൊരു സ്ഥാനമൊന്നും ബൈബിളും മറിയം ബീവിക്ക് കൊടുത്തില്ല. പിന്നീട് ഇങ്ങനെ കുറെ പുണ്യാത്മാക്കളെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തില് കന്യാമറിയത്തിനെയും ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ വിശുദ്ധ ഖുർആൻ അതല്ല, വളരെ വിശുദ്ധയാണ് അവര്. അവരല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിയാണ്. അവരല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്താണ് ലോകത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയായ ഉന്നത സ്ഥാനമായി അവരെ അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് മറിയം ബീവിക്ക് നൽകുന്നത്. ഇതിന്റെ ഭാഗം തീർന്നിട്ടില്ല, അടുത്ത ക്ലാസ് നാളത്തെ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ഇതിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഇൻഷാല്ലാ. ഈ ഭാഗങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രബോധിത സമൂഹമായ ക്രൈസ്തവ സമൂഹമായിട്ട് നമുക്ക് സംവദിക്കാനൊക്കെ ഈ ഭാഗങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മൾ പ്രബോധക സമൂഹല്ലേ, പ്രബോധിതരായ ജനങ്ങളോട് നിങ്ങളെ ഖുർആനെ കുറിച്ച് പഠിക്കണമെന്ന് അവരോട് പറയാൻ കഴിയും. അവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയെ കുറിച്ചും അതേപോലെ തന്നെ മറിയമ്മിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്, യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ. അതാണ് ശരിയായ വിവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകുന്ന ഈ വിവരണമാണ് കഥ അല്ലാഹുവിൽ എന്നുള്ളതാണ്, അതിലോ വേറെ കൂട്ടിച്ചേർക്കലുണ്ടായിട്ടില്ല. അതേസമയം മറ്റു വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ട് ശരിയായ ചരിത്ര വിവരണത്തിന് അതീതമായ കാര്യങ്ങളാണുള്ളത്. അതേ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സംവാദത്തിലെ വിഷയങ്ങളൊക്കെ അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വരുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നതൊക്കെ മനസ്സിലാക്കിയിരിക്കണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമുക്ക് അത് നമുക്ക് വിശ്വാസപരമായ ദാർഢ്യം അതിലുണ്ടാക്കിയെടുക്കാനും പ്രബോധ സമൂഹവുമായി സംവദിക്കാനൊക്കെ നമുക്ക് സാധിക്കണം ഇൻഷാല്ലാ. അടുത്ത ക്ലാസ്സിലൂടെ ഇതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും, മാത്രമല്ല ഇനി സൂറത്ത് മറിയമൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നല്ല ഗ്രാഹ്യം, ഖുർആൻ പഠിക്കുന്നതോടെ നല്ല ഒരു ഗ്രാഹ്യം നമുക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യും. അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആവശ്യപ്പെട്ടിരുന്നല്ല, വെറുതെ അല്ല, വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് വരുന്നത്. കൊറോണയൊക്കെ വളരെ ഭീതിജനകമായ രൂപത്തിൽ വർദ്ധിക്കുന്നുണ്ട്, അതിനൊന്നും നിസ്സാരമാക്കി കാണാനൊന്നും പാടില്ല. അപ്പൊ നമ്മളൊക്കെ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയും സൂക്ഷ്മത പാലിക്കുകയും അച്ചടക്കം പാലിക്കുകയൊക്കെ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നും അശ്രദ്ധയൊന്നും കാണിക്കാൻ പാടില്ല, ഒന്നും ഇസ്ലാമികമായി ശരിയല്ല. അപ്പൊ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ അതിനൊക്കെ നേരിടാനും സൂക്ഷ്മത പാലിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാറ്റുപരിയായിട്ട് ഇസ്തിഗ്ഫാർ നടത്താനും പ്രാർത്ഥന നടത്താനും ഒപ്പം അള്ളാഹുവിനോട് കാവലിനെ തേടുകയൊക്കെ നമ്മൾ ചെയ്യണം. ഇന്ന് നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരി വളരെ പെട്ടെന്ന് മരണപ്പെട്ടു ഇന്നലെ രാത്രി. ഒരസുഖമില്ലാത്ത ആളാണ്, പെട്ടെന്നാണ് മരണം. അവര് ശാന്തപുരത്ത് തന്റെ മകന്റെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു, മങ്കടയുള്ള സഹോദരിയാണ്. ആ ഉമ്മ പെട്ടെന്നാണ് മരണപ്പെട്ടത്, സ്ഥിരമായി നമ്മളെ പഠിതാവാണ്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹുവെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. അതേപോലെ തന്നെ കണ്ണൂര് താഴെ ചൊവ്വയിലുള്ള അൻവർ സാഹിബ് ഊർജസ്വലനായ ഒരു ഇസ്ലാമിക പ്രവർത്തകനും പ്രബോധകനുമായ ആളാണ്, അകാലത്തിലുള്ള മരണമാണ്. നമ്മുടെ ഉസ്താദ് ബഷീർ മുഹിയുദ്ദീൻ സാഹിബിന്റെ സഹപാഠിയാണ്. ബഷീർ മുഹിയുദ്ദീൻ സാഹിബ് ഇത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സഹപാഠിയാണ്. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തിനും വേണ്ടി നിങ്ങൾ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് അബ്ദുറഹ്മാൻ ഗണേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പഴയ പേര്. അദ്ദേഹത്തിന് ട്യൂമർ ക്യാൻസർ ബാധിച്ച് രോഗത്തിന്റെ വല്ലാത്ത പ്രയാസത്തിലാണ്. അവിടെയുള്ള പ്രവർത്തകരാളുകളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തും ഒരുപാട് ആളുകൾ പേരൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല, എല്ലാം പറഞ്ഞു തീർക്കാൻ പ്രയാസമാണ്. ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ചിലര് പലജാതി പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, മക്കളുടെ വിവാഹ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തീർക്കുകയും ചെയ്യണം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു, റബ്ബേ സർവശക്തനായ നാഥ, ഈ കൊറോണ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ, ഞങ്ങളുടെ നാടിനെ നീ രക്ഷിക്കുമാറാകണേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബേ കാത്തു രക്ഷിക്കുമാറാകണേ. ഞങ്ങളെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ, ഓക്സിജൻ പോലും കിട്ടാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് റബ്ബേ, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ നാഥ. ഓക്സിജൻ, നീ തരുന്ന ഓക്സിജന്റെ വില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. റബ്ബേ, അത്തരം പ്രയാസങ്ങളൊന്നും നൽകാതെ നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് എന്നോട് നന്ദി കാണിച്ച് ജീവിക്കുന്ന സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ റബ്ബേ അള്ളാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുഖദ്ദിസ വലി നാരി മുഖദ്ദിസ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم ثبت اقدامنا بالاسلام. اللهم ثبت اقدامنا بالاسلام. اللهم زين قلوبنا بالايمان. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك الهدى والتقى والعفاف والغنى. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.